نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹം ഉള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശത്തോട് നീതി പാലിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാചകങ്ങളും പരിശോധിച്ചാൽ വളരെ വ്യക്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതും അതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അറിവുകൾ ശേഖരിക്കുക എന്നുള്ളതും എത്ര വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നഷ്ടങ്ങളും അതിന്റെ പേരിൽ വന്നാലും ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ വളരെ ഗൌരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് സുപരിചിതമായ ഒരായത്താണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂനി, ജിന്നുവർഗത്തെയാകട്ടെ മനുഷ്യവർഗത്തെയാകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ അവർ ആരാധിക്കുന്നതിനു വേണ്ടിയിട്ടല്ലാതെ. മനുഷ്യവർഗത്തെയും അതുപോലെ തന്നെ ജിന്നുവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഈ ആയത്ത് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുആദ് ഇബ്ന ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ച ചോദ്യവും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണവും നമുക്കേവർക്കും സുപരിചിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ മുആദു വ മുആദേ അതദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദി വ മാ ഹഖുൽ ഇബാദി അലല്ലാ, അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ എന്താണ്, അതുപോലെ അല്ലാഹുവിനോട് അടിമകൾക്കുള്ള ബാധ്യത എന്താണ്? സഹാബിയായ മുആദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിവുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് കൊടുത്ത മറുപടി, ഒരു അടിമക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അയ്യഅബുദുല്ലാഹ വലാ യുസ്രിഖു ബിഹി ശൈആ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നുള്ളതുമാണ്. അപ്പോ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയായിക്കൊണ്ട് റസൂൽ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നുള്ളതുമാണ്. രണ്ടാമത്തെ ഉത്തരമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അടിമകളോട് അള്ളാഹുവിനുള്ള ബാധ്യത എന്നുള്ളത് അല്ലാ യുഅദ്ദിബ മല്ലാ യുശ്രിക്കു ബിഹി ശൈആ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവനെ ശിക്ഷിക്കാതിരിക്കുക, ആ അടിമയെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ബാധ്യത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൌരവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആയത്തുകളിൽ കാണാം വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, നിനക്ക് ദൃഢമായ ബോധ്യം വരുന്നതുവരെ നീ നിന്റെ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ഇവിടെ യഖീൻ എന്നുള്ളത് മരണം വന്നെത്തുന്നതുവരെ എന്നാണ്. അഥവാ മലക്കുൽ മൗത്തിനെ എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നത് ആ കണ്ടുമുട്ടുന്ന സമയം വരെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിച്ചുകൊണ്ടായിരിക്കണം ഒരു അടിമ ജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. ഈ ലക്ഷ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ സമയത്തെയും ജീവിതം. ഇതിന് തടസ്സം നിൽക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടുവേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും. അതല്ലെങ്കിൽ മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിൽ നിന്ന് വന്നുകൊണ്ട് ഇതാ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ പരിധി അവസാനിച്ചിരിക്കുന്നു, ഇനി നീ മടങ്ങുകയാണ് എന്ന വാർത്ത അറിയിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകൾ അതാണ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവരിൽ ഓരോരുത്തർക്കും മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു പോകും ഖാല റബ്ബി ർജിഊനി, എന്റെ റബ്ബേ നീ എന്നെ ഒന്ന് മടക്കണം, എന്റെ റബ്ബേ നീ എന്നെ ഒന്ന് മടക്കണമെന്ന് അവരിൽ ഓരോരുത്തരും പറയും. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയതായ ഒരുപാട് അമലുകളുണ്ട്. ബാങ്ക് വിളി കേട്ട സമയത്ത് പള്ളിയിലേക്ക് വന്നുകൊണ്ട് ജമാഅത്തിന് പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ദീന് പഠിപ്പിക്കുന്ന സദസ്സുകളിൽ ഒരൽപ്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പങ്കെടുക്കാമായിരുന്നു, അഥവാ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന എന്നാൽ എന്റെ ചില അശ്രദ്ധകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അമലുകളുണ്ട് റബ്ബേ, ആ അമലുകളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരവസരത്തിന് വേണ്ടി നീ എന്നെ ഒന്ന് പിന്തിക്കണമെന്ന് ഓരോരുത്തരും പറയുന്ന ഒരു സമയം മനുഷ്യർക്ക് വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ സമയത്തല്ല കൊടുക്കുന്ന മറുപടി കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, വേണ്ടതില്ല, അത് പറയുന്നവൻ പറയുന്ന ഒരു വാചകം മാത്രമാണ്, അവനെ മടക്കിയാലും അവൻ ഈ ദുനിയാവിന്റെ ആവശ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകും. നിസ്കാരത്തിന് വീണ്ടും ബാങ്ക് വിളി കേട്ടാൽ, അല്ലെങ്കിൽ ഖുർആനും ഹദീസും പഠിക്കാനുള്ള അവസരങ്ങൾ വന്നാൽ, അതല്ലെങ്കിൽ ഒന്ന് മനസ്സുവച്ചാൽ ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളിലേക്ക് ഞാൻ മടങ്ങാമെന്ന് പറഞ്ഞ മനുഷ്യനെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് അങ്ങനെ അവനെ വിടേണ്ടതില്ല, അങ്ങനെ ഒരവസരവും കൂടി അവന് കൊടുക്കേണ്ടതില്ല. അത് പറയുന്നവൻ പറയുന്ന ചില വർത്തമാനങ്ങൾ വാക്കുകൾ മാത്രമാണ്. അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളുവരെ അവനിനിയുള്ളത് ബർസഖിയായ ജീവിതമാണ്, അഥവാ മരണത്തിന് ശേഷം രണ്ടാമത് ലോകം അവസാനിച്ച് രണ്ടാമത് മനുഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെയില്ല ആ കാലയളവിൽ അവൻ ജീവിക്കേണ്ടുന്ന ആ ലോകത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അവന് വിടേണ്ടതില്ല, അവന്റെ പിന്നിൽ ഇനിയുള്ളത് ബർസഖിയായ ജീവിതമാണ് എന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ നമുക്ക് കൗതുകം തോന്നുന്ന, ആഡംബരം തോന്നുന്ന, രസം തോന്നുന്ന, സുഖം തോന്നുന്ന, എത്രയൊക്കെ ആനന്ദിച്ചാലും മതിവരാത്തത് എന്ന് നമ്മുടെ മൂഢമായ ധാരണയിൽ കൊണ്ടുവരുന്നതായ ആ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അവൻ മടങ്ങേണ്ടത് ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തേക്കാണ്. ഇവിടെ അവൻ എന്താണോ ചെയ്തത് അതിനവൻ ആ ഖബറിൽ ലഭിക്കും. ഇവിടെ എന്താണ് എന്താണോ അവൻ ചെയ്യാത്തത് അതിനുമുള്ളത് അവന് ഖബറിലുണ്ട്. അതുകൊണ്ട് അവൻ വിടേണ്ടതില്ല. ഇനി അവന്റെ ജീവിതമുള്ളത് ബർസഖിയായ ലോകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ മറുപടി എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ബർസഖിയായ ലോകത്ത് ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അമ്പിയാക്കന്മാർ മുതൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഇണകളുണ്ട്, ചിലപ്പോൾ നമ്മുടെ സന്താനങ്ങളുമുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് 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 ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട, ഓർമ്മ വരുമ്പോൾ തന്നെ കണ്ണു നിറയാൻ പറ്റുന്ന ബന്ധങ്ങളുള്ള ഒരുപാട് ആളുകൾ ആ ബർസഖിയായ ലോകത്തു നിന്നുണ്ട്. പക്ഷേ ആ ബർസഖ് സന്ദർശിക്കണമെന്നും ഖബർ സന്ദർശിക്കണമെന്നും അതിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളണമെന്നും വളരെ ശക്തമായി ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ ബർസഖിയായ ലോകം നടക്കുന്ന ഖബർസ്ഥാനുകൾ ഇതാ സീസണുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുകളിലേക്കും ഹറാമുകളിലേക്കും കൂത്താട്ടങ്ങളിലേക്കും അല്ലാഹു എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ ആ വിലക്കുകളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ദിവസങ്ങളും സമയങ്ങളും ഇതാ സമാഗതമായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അത് ആരംഭിച്ചിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ അഥവാ മലയാള മാസം കേന്ദ്രീകരിച്ചുള്ള ചില മരണങ്ങളും ആ മരണത്തിന്റെ പേരിൽ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത, എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ആചാരങ്ങളിലേക്ക് ഇത്തരം സ്ഥലങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ അതുമായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ ആമുഖം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്. എന്തിനാണ് ജീവിക്കേണ്ടത്? അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുവാനാണ്. മാത്രമല്ല, ഏതൊരു ലോകത്തേക്കാണ് ആ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്? ബർസഖിയായ ലോകത്ത് നിന്ന് ആരംഭിക്കുന്ന ആ ജീവിതത്തിലേക്കായിരിക്കണമല്ലോ നമ്മുടെ ഈ വളരെ നൈമിഷികമായ ജീവിതത്തിലെ സമയങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത്. നമുക്കറിയാം, മഹാനായ സ്വഹാബിയാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുള്ളത് ഖബർ സന്ദർശിക്കാനായി പോയി നിന്നാൽ നീണ്ടുകിടക്കുന്ന താടി രോമങ്ങൾ നനയുമ്പോഴും അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഒഴുകി അദ്ദേഹത്തിന്റെ നീണ്ടുകിടക്കുന്ന താടി രോമങ്ങൾ നനയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, സ്വർഗത്തെ കുറിച്ച് കേട്ടാൽ, നരകത്തെ കുറിച്ച് കേട്ടാൽ താങ്കൾ കരയാറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം താങ്കൾ കരയുവാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ സഹാബി കൊടുത്ത മറുപടി, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, നിശ്ചയമായും ഖബർ എന്ന് പറയുന്നത് അത് പരലോക ഭവനങ്ങളിലെ ഒന്നാമത്തെ ഭവനമാണ്. അഥവാ മരണത്തോടുകൂടി ഓരോരുത്തരും അവനവന്റെ പരലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശനത്തിന് ഇനി ഒരുപാട് മൻസിലുകളുണ്ട്, ഒരുപാട് തട്ടുകളും ഒരുപാട് പ്രവേശന സ്ഥലങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഖബർ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും ഈ ഖബറിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ഈ ഖബറിലേക്ക് വരുന്ന മുൻഗർനക്കീർ എന്ന രണ്ടു മലക്കുകളുടെ ചോദ്യത്തിന് എന്റെ റബ്ബല്ലാഹു ആണ് എന്നും എന്നിലേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യൻ മുഹമ്മദ് നബിയാണ് എന്നും എന്റെ മതം ഇസ്ലാമാണ് എന്നും കൃത്യമായി പറയാൻ സാധിച്ചാൽ, അങ്ങനെ ആ ചോദ്യങ്ങളിൽ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ഇതിനേക്കാൾ ലളിതമായ ഒരു ജീവിതമായിരിക്കും അവന് അവിടം മുതൽ ലഭിക്കുക. ശേഷമുള്ള ജീവിതം ഇതിനേക്കാൾ ലളിതമായിരിക്കും. ഒരാൾക്ക് അതിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, തൊണ്ടയിൽ നിന്നൊരു ശബ്ദം മാത്രം പുറത്തേക്ക് വരുമെന്ന് റസൂലുള്ള പഠിപ്പിച്ച മുനാഫിക്കുകളിലോ കാഫിറുകളിലോ മുസ്ലിക്കുകളിലോ ഒരാൾ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവന്റെ തൊണ്ടയിൽ നിന്ന് എന്റെ റബ്ബല്ലാഹു ആണ് എന്നും എന്റെ നബി മുഹമ്മദാണ് എന്നും എന്റെ മതം ഇസ്ലാമാണ് എന്നും തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരാതെ കേവലം ഒരു ശബ്ദം മാത്രം പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ആർക്കെങ്കിലും ആ ചോദ്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വിജയിക്കാതിരുന്നാൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഇതിനേക്കാൾ കടുപ്പമേറിയത്, ഇതിനേക്കാൾ കഠിനമായതാണ് ശേഷം അവന് വരാനുള്ളത്. ഇതോർത്തിട്ടാണ് എന്റെ കണ്ണുകൾ നിറയാറുള്ളത്. ആ ചോദ്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഞാൻ പുറച്ചു പോകുമോ എന്ന ഭയമാണ് എന്നെ ഈ കരച്ചിലിലേക്ക് നയിച്ചത് എന്ന് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട മൂന്നാമത്തെ മനുഷ്യനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മറുപടിയാണ് ഇത് എങ്കിൽ വിശ്വാസികളെ എത്ര ഗൌരവത്തോടെയായിരിക്കണം ആ സ്ഥലത്ത് നമ്മൾ ഓരോരുത്തരും പോയി നിൽക്കേണ്ടത്. എന്നാൽ ഇന്ന് അതൊരാഘോഷത്തിന്റെ സ്ഥലമായി മാറിയിട്ടില്ല, ഒരാനന്ദത്തിന്റെ സ്ഥലമായി മാറിയിട്ടില്ല. സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടില്ലേ? കബറുകളുടെ പുറത്ത് ചവിട്ടരുത് എന്നാണ് നിർദ്ദേശമെങ്കിൽ അതിന്റെ പുകർച്ച കയറി നിന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകളെയാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് എങ്കിൽ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ചിന്തയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഖബറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മിൻവറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ലഹു മിൻഹു. ഞാൻ കണ്ട രംഗങ്ങളിൽ ഏറ്റവും ഭയാനകം ഏറ്റവും ഭീകരം അത് ഖബറാണ് കേട്ടോ എന്ന് പറഞ്ഞു. റസൂലുള്ള നരകം കണ്ടിട്ടുണ്ട്, നരകത്തിലെ ശിക്ഷകൾ കണ്ടിട്ടുണ്ട്, മരണരംഗത്ത് ഒരു മനുഷ്യന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റസൂലുള്ള കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ടുള്ള റസൂല് പറയുകയാണ്, ഞാൻ കണ്ട രംഗങ്ങളിൽ നരകത്തിലെ ശിക്ഷയേക്കാൾ ഭയാനകമായ രംഗം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഖബറാണ് കേട്ടോ. വിശ്വാസികളെ മനസ്സിലാക്കുക, പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ഖബറിലേക്ക് കൊണ്ടു ചെന്നു വെച്ച് അവിടെ തിരിച്ചു പോന്നാൽ ആരംഭിക്കുന്ന നമ്മുടെ ജീവിതമുണ്ടല്ലോ. റസൂലുള്ള പറഞ്ഞില്ലേ, മൂന്നാളുകൾ ഒരു മയ്യത്തിന് അനുഗമിച്ചു പോകും. ആ മൂന്നാളുകൾ ആരൊക്കെയാണ്? അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഒരു വിഭാഗം അവന്റെ കുടുംബക്കാരാണ്, ഒന്നവന്റെ സമ്പത്താണ്, മറ്റൊന്ന് അവന്റെ അമലുകളാണ്. രണ്ടാളുകൾ അവിടുന്ന് മടങ്ങിപ്പോരും. ആരൊക്കെയാണ് മടങ്ങുന്നത്? കുടുംബക്കാർ മടങ്ങുകയാണ്, അവന്റെ സമ്പത്തും മടങ്ങുകയാണ്. അഥവാ സമ്പത്ത് എന്ന് പരിഗണിക്കുന്നത് സന്താനങ്ങൾ മടങ്ങിപ്പോരുകയാണ്, കുടുംബക്കാർ മടങ്ങിപ്പോരുകയാണ്. വയബഖാവാഹിദുൻ, ഒന്നവിടെ അവശേഷിക്കും, അതവന്റെ അമലാണ് കേട്ടോ. ആ അമല് മാത്രമാണ് ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഖബറിൽ നമുക്ക് സഹായകമായിട്ടുണ്ടാവുക. ബാക്കി എല്ലാവരും നമ്മൾ നല്ലാമെല്ലാം എന്ന് കരുതി ചേർത്തു പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കു വേണ്ടി ഇബാദത്തുകൾ പോലും മാറ്റിവെക്കാൻ സന്നദ്ധരാകുന്നു എങ്കിൽ ഇതാ അവർ മടങ്ങിപ്പോരുകയാണ്. പിന്നെ അവിടെ ആരംഭിക്കുകയാണ് ജീവിതം. പിന്നെ അവിടെ ആരംഭിക്കുകയാണ് തിരിച്ചു പോകുന്ന ആളുകൾക്ക് സമയം പോകാൻ, സങ്കടത്തിൽ നിന്ന് മാറി സന്തോഷത്തിലേക്കെത്താൻ നേരം പോകുവാൻ, ദിവസങ്ങൾ പോകുവാൻ ഒരുപാട് കാരണങ്ങൾ ദുനിയാവിലുണ്ട്, ഒരുപാട് കാരണങ്ങൾ ദുനിയാവിലുണ്ട്. പക്ഷേ ഖബറിലേക്ക് വക്കപ്പെട്ട് നമ്മുടെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, വാപ്പയാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അവർക്ക് ലഭിക്കുന്നത് എന്തോ അത് നാളെ പരലോകത്ത് ഉയർച്ചെഴുന്നേൽപ്പിക്കുന്നതുവരെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുമെന്നതാണല്ലോ പ്രമാണങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ല റസൂൽ പറഞ്ഞു, ഖബറാകുന്നു ഞാൻ കണ്ട രംഗങ്ങളിൽ ഏറ്റവും ഭയാനകം ഏറ്റവും ഭീതിജനകമെന്ന് അല്ലാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു ചിന്ത വിശ്വാസികളെ ഇന്ന് നമുക്കുണ്ടോ? അതല്ലെങ്കിൽ ഈ കൂത്താട്ടം നടത്തുന്ന, ഈ ഹറാമുകൾ നടത്തുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞില്ലേ, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും കാവൽ തേടണം കേട്ടോ. ഖബർ എന്ന് പറയുന്ന ശിക്ഷ അത് ഭയാനകമാണ്. അതിൽ രക്ഷ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും രക്ഷ തേടണം, അഭയം തേടണം, കാവൽ തേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് അഞ്ചു നേരത്തെ നിസ്കാരം അവസാനിപ്പിച്ച് സലാം കൂട്ടുന്നതിന് മുൻപ് നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാതെ സലാം വീട്ടരുത് കേട്ടോ എന്ന് റസൂലുള്ള വളരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുവാനുള്ള കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശക്കദ അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾ ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തശക്കുദ് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഅ, നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണം. നമ്മളത് തേടുന്നുണ്ട്, പക്ഷേ മനസ്സവിടെയുണ്ടോ? നമ്മുടെ ഹൃദയം അവിടെയുണ്ടോ? നമ്മുടെ ചിന്തകൾ അവിടെയുണ്ടോ? മിൻ മസീഹി ദജ്ജാൽ എന്ന് പറഞ്ഞാൽ സലാം വിട്ട് എഴുന്നേറ്റ് പോകാമെന്ന ചിന്തയുടെ അപ്പുറത്തേക്ക് നാളെ ഞാൻ പോകേണ്ടുന്ന ഒരു ലോകത്തിലെ കുറിച്ച് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തലില്ലേ? നരകത്തിലെ ശിക്ഷ ഭയാനകമാണ്, ഖബറിലെ ശിക്ഷ ഭയാനകമാണ്, ജീവിതമാകുന്ന മരണമാകുന്ന പരീക്ഷണം ഭയാനകമാണ്, മസീഹി ദജ്ജാൽ വന്നാൽ അതിനേക്കാൾ ഭയാനകമാണ്. അതീന്ന് രക്ഷ തേടാതെ, അതീന്ന് കാവൽ തേടാതെ സലാം വിട്ടരുത് എന്ന് പറഞ്ഞു. ആ രക്ഷ ുമ്പോൾ വിശ്വാസികളെ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മനസ്സവിടെയുണ്ടോ? കേവലം ശരീരമിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ആ ചിന്ത നമ്മളിലേക്ക് വരാറുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, ഏതാണ് അർബ? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബി ജഹന്നം,
ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, വമിൻ അദാബിൽ ഖബർ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് മരണമാകുന്ന ജീവിതമാകുന്ന പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ്, വമിൻ ശരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ മസീഹ് ദജ്ജാൽ ആകുന്ന ഏറ്റവും വലിയ ഫിത്നയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂല പഠിപ്പിച്ചു. എന്താ കാരണം? ഖബറാകുന്നത് ഭയാനകമാണ്. ആ ഖബറിലേക്ക് വക്കപ്പെട്ട് എല്ലാരും മടങ്ങിപ്പോയാൽ ആരംഭിക്കുന്ന ജീവിതം അത് ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം ഞാൻ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടായിരുന്നു, ഖബർ സന്ദർശിക്കരുത് എന്ന് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്ത് വിലക്കുണ്ടായിരുന്നു. എന്താ കാരണം? ജാഹിലിയത്തിൽ ഒരുപാട് ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാചാരങ്ങളുണ്ട്. ഇസ്ലാമിലേക്ക് വന്ന ഉടനെ തന്നെ നിങ്ങൾ സന്ദർശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ആ അനാചാരങ്ങൾ തുടർന്നു വരും. ഇന്ന് മുസ്ലിങ്ങളായ വാപ്പയുടെ ഉമ്മയുടെയും ഒരു മകനെയും മകളെയും വിവാഹം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ ഇന്ന് മറ്റു പല ആചാരങ്ങളും മറ്റു പല സമുദായങ്ങളുടെയും അനാചാരങ്ങൾ ഇതിലേക്കുണ്ട്. എന്താ കാരണം? കാക്കകാരനവന്മാരെ ഞങ്ങൾ കണ്ടതങ്ങനെയാണ്, താലി കെട്ടുന്ന സമ്പ്രദായം അല്ലേ? അതുപോലെ മണവാളൻ കയറി വരുമ്പോ കാലിൽ വെള്ളമൊഴിച്ച് കഴുകി പ്രവേശിപ്പിക്കുന്ന സംസ്കാരം, ആ കഴുകിയ പാത്രത്തിലേക്ക് സ്വർണ്ണ നാണയം ഇട്ടുകൊടുക്കുന്ന സമ്പ്രദായം, വരുന്ന തന്റെ മകളെ വിവാഹം കഴിക്കാൻ വരുന്ന മകന്റെ വിരലിലേക്ക് ഹറാമായ സ്വർണത്തിന്റെ മോതിരം ധരിപ്പിക്കുന്ന സംസ്കാരം, ഇതെവിടുന്നാ കിട്ടിയേ? ഇസ്ലാമിലില്ല. എന്നാൽ നമ്മൾ പറയും കാക്കകാരണവന്മാരുടെ നടപടിക്രമങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആദ്യകാലത്തിലുള്ള ആളുകൾക്ക് പരിപൂർണമായ സംസ്കരണം നൽകാത്തത് കൊണ്ട് തന്നെ അത് ചായ് വഴിയായി നിലനിന്നു. അതുകൊണ്ട് തന്നെ ഈ ഹദീസിലൂടെ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഞാൻ വിലക്കി ഖബർ സന്ദർശനം, ഇനി നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കാം. ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ അനാചാരങ്ങളെയും റസൂലുള്ള പഠിപ്പിച്ചതിന് ശേഷം പാടില്ലാത്തതെല്ലാം പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വസൂറുഹ, അതെ ഇനി നിങ്ങൾ സന്ദർശിച്ചുകൊള്ളുക, ഇനി നിങ്ങൾക്ക് ഖബറുകൾ സന്ദർശിക്കാം. അതെന്തിനാണ്? ഫൈന്നഹു യരിഖുൽ ഖൽബ, അത് ഹൃദയത്തിനെ മയമുള്ളതാക്കും, ഹൃദയത്തിൽ അലിവുണ്ടാക്കി തീർക്കും. അത് മാത്രമല്ല വത്തതുമഉൽ ഐന, കണ്ണിനെ നിറയിക്കും, അത് കണ്ണിൽ കണ്ണുനീർ വരുത്തിക്കും. വതുദക്കിറുൽ ആഖിറ, പരലോകത്തെ കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനാ ഖബർ സന്ദർശിക്കേണ്ടത്? അവനവന് ഞാനും ഈ ഖബറിലേക്ക് വരേണ്ടവനാണ്. എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും, എത്ര സൗകര്യങ്ങളുള്ള വീട്ടിൽ കിടന്നുറങ്ങിയാലും, എത്ര സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചാലും ശരി, എന്റെ മടക്കം എവിടേക്കാം? ഈ പച്ചമണ്ണിലേക്കാണ്, ഈ പച്ചമണ്ണിലേക്കാണ്. അതുകൊണ്ട് എന്റെ ഇപ്പോഴുള്ള ഈ ജീവിതം മതിയാവുകയില്ല, ഈ ഖബറാകുന്ന ലോകത്ത് എനിക്ക് രക്ഷപ്പെടുവാൻ. അതുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ മാറ്റിയെടുക്കേണ്ടതുണ്ട്, എന്റെ ജീവിതത്തെ ഞാൻ ഒന്നുകൂടി സംസ്കരിക്കേണ്ടതുണ്ട്, ഒന്നുകൂടി ദീനിയായ വിഷയങ്ങളിൽ ചിട്ടയും ക്രമവും സൂക്ഷ്മതയും വരേണ്ടതുണ്ട്. അങ്ങനെ മരണത്തെക്കുറിച്ച് ഓർമ്മ വന്നുകൊണ്ട് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് എങ്കിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ വാഹനത്തിൽ കയറി ഖബർ സന്ദർശിക്കാൻ പോകുന്നത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ? വാപ്പ കിടക്കുന്ന, ഉമ്മ കിടക്കുന്ന, ഭാര്യ കിടക്കുന്ന മക്കളുള്ള ഖബറുകൾ സന്ദർശിക്കാൻ പോകാതെ കെട്ടി ഉയർത്തപ്പെട്ട് ഹറാമുകളും ബിദ്അത്തുകളും സിർക്കിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നിടത്തേക്ക് എന്തിനാ വാഹനം കയറി പോകുന്നത്? ഈ ഓർമ്മയുണ്ടാക്കാനാണോ? ഒരിക്കലുമല്ല. കണ്ണു നിറയണമെങ്കിൽ, കൽബിൽ രിക്കത്ത് വരണമെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരുള്ള ഖബറിന്റെ അടുത്തു പോയി നിൽക്കണം, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ ഞാനും ഇവരിൽ ഒരാളായി തീരുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനാണ്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് ചെന്നുപെട്ടിരിക്കുന്നത് അതിനേക്കാൾ ഭയാനകമായ അപകടത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ കൂടുതലായി അപകടത്തിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടം മുതൽ അങ്ങ് പൊന്നാനി വരെയുള്ള കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളിലെ പൂരങ്ങളും നേർച്ചകൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന കർമ്മങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? സാമ്പത്തികമായ വരുമാനം മാത്രമാണ്. എന്തൊക്കെ വിലക്കപ്പെട്ടിട്ടുണ്ടോ ആ വിലക്കപ്പെട്ട സംഗതികളൊക്കെ അവിടെ ഇതാ യാതൊരുവിധ മടിയുമില്ലാതെ പള്ളിക്കമ്മറ്റിയുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കടകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വ്യക്തിപരമായ രൂപത്തിൽ പലവിധ സഹായവും ചോദിച്ചു വരും. ചോദിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സാമ്പത്തികമായി സഹായിക്കും. കച്ചവടം ചെയ്യുന്നവർ വിചാരിക്കുന്നത് എന്റെ കച്ചവടം പൊളിയുമെന്ന, അല്ലേ? വ്യക്തികൾ തീരുമാനിക്കുന്നത് വ്യക്തിബന്ധം നഷ്ടപ്പെടുമെന്നാണ്. കുടുംബങ്ങൾ വിചാരിക്കുന്നത് കുടുംബബന്ധം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്, അല്ലേ? ജ്യേഷ്ഠന്റെ വീട്ടിലുണ്ടാക്കിയതാണ്, കഴിച്ചില്ല, വാങ്ങിവച്ചിട്ടില്ല എങ്കിൽ കുടുംബബന്ധത്തെ ബാധിക്കും. ഈ ഒരു പേടിയാണുള്ളത്. ബദർ എന്ന യുദ്ധം ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം, അല്ലേ? ബദർ യുദ്ധത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ആളുകൾ മക്കയിൽ നിന്ന് വന്ന ആളുകളോട് യുദ്ധം ചെയ്യുകയാണ്. അപരിചിതരല്ല, പരസ്പരം അറിയാത്തവരല്ല, രക്തബന്ധമില്ലാത്തവരല്ല, മറിച്ച് കുടുംബം കുടുംബത്തോട് ആയുധമെടുത്ത് പോരാടുകയാണ്. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിനു വേണ്ടി, റസൂലിനു വേണ്ടി, പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി. പിതാവിന് നേരെ ആയുധമോങ്ങി നിൽക്കുന്ന മകൻ, മകന് നേരെ ആയുധമോങ്ങി നിൽക്കുന്ന പിതാവ്, അതുപോലെ ജ്യേഷ്ഠന് നേരെ, മൂത്താപ്പാക്ക് നേരെ, എളാപ്പാക്ക് നേരെ, രക്തബന്ധുവിന് നേരെ ആയുധം പിടിച്ചു നിൽക്കുകയാണ്. എന്താ കാരണം? എന്റെ അപ്പുറത്തുള്ളത് ശത്രുക്കളാണ്. ആരുടെ ശത്രുവാ? എന്റെ വ്യക്തിപരമായ ശത്രുവല്ല, അല്ലാന്റെ ശത്രുവാണ്, അല്ലാന്റെ മതത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ട് രക്തബന്ധങ്ങളെക്കാൾ, അയൽപ്പക്ക ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത് ആദർശ ബന്ധമാണ്. ആ തിരിച്ചറിവുള്ളത് കൊണ്ട് അവർ ബദറിന്റെ രണാങ്കണത്തിൽ ഇതാ പരസ്പരം പോരാടി. അത് കൃത്യമായി ഹദീസുകളിലുണ്ട്, നമുക്കറിയാം. 70 ബന്ദികളെ കിട്ടി. റസൂലുള്ള അബൂബക്കറിനോട് ചോദിച്ചു, എന്താ അബൂബക്കർ ഇവരെ ചെയ്യേണ്ടത്? അബൂബക്കർ പറഞ്ഞത് എന്താ? ഇവരൊക്കെ പിതൃവന്മാരുടെ മക്കളും കുടുംബക്കാരുമല്ലേ, അതുകൊണ്ട് അവരിൽ നിന്ന് ഒരു ഫിദിയ വാങ്ങി റസൂലെ നമുക്ക് അവരെ വിട്ടയക്കാം. ചിലപ്പോൾ അവർ ഭാവിയിൽ മുസ്ലിങ്ങളായി മടങ്ങി വന്നാലോ എന്നാണ്. ആരാണ് അവര്? പിതൃവന്മാരുടെ മക്കളും കുടുംബക്കാരുമല്ലേ എന്നാണ്. ആ കുടുംബക്കാരിൽപ്പെട്ട പലരും അന്ന് ആ ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിങ്ങളായ ആളുകളുടെ ആയുധമേറ്റ് പിടഞ്ഞുകൂടെ മരിച്ചിട്ടുണ്ട്. നഷ്ടങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല, സ്നേഹബന്ധങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. കാരണമെന്താ? അത് അല്ലാഹുവിനു വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ചെറിയ ഭക്ഷണം വരുമ്പോഴേക്കും, ഒരു ചെറിയ കച്ചവടം വരുമ്പോഴേക്കും, ഒരു ചെറിയ ബന്ധം വരുമ്പോഴേക്കും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് ചോറാണെങ്കിൽ ചോറ്, നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറ്, അല്ലെങ്കിൽ പിരിവാണെങ്കിൽ പിരിവ് നൽകി രക്ഷപ്പെടുന്ന വിശ്വാസികളെ പരിശോധിച്ചു നോക്കുക. നമുക്ക് ആരോടാണ് കൂറും സ്നേഹവുമുള്ളത്? ഈ ദുനിയാവിൽ കാണുന്ന ചില ചില നൈമിഷികമായ കാര്യങ്ങളോടോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് ഒരു നിലക്കും, അത് മുസ്ലിങ്ങളുടേത് മാത്രമാണെങ്കിലല്ല ഈ ശക്തമായ എതിർപ്പ്, ആര് ശിർക്കൻ പ്രവണതയ്ക്കു വേണ്ടി സഹായം ചോദിച്ചു വന്നാലും ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ നൽകുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഖബർ അനൌദ്യോഗികവും മറ്റ് വിഗ്രഹങ്ങൾ ഔദ്യോഗികമായതുകൊണ്ടല്ലാതെ, മറിച്ചത് ശിർക്കായതുകൊണ്ടാണ്. അത് ശിർക്കായതുകൊണ്ടാണ് അതിനോടൊരു മുസ്ലിമിന് ഒരു നിലയ്ക്കും യോജിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖബർ എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരും ചെന്നു ചേരേണ്ടുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ? മരണക്കിണറുകള്, അല്ലേ? അതുപോലെ തന്നെ ആകാശ ഊഞ്ഞാലുകള്, അതുപോലെ തന്നെ പാട്ടുകൾ, സംഗീതങ്ങൾ, ഹറാമുകളായ എല്ലാം ഖബറിന്റെ മുകളിൽ കയറി നിന്നുപോലും കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകൾ കാണുകയാണ്. മാത്രമല്ല, വലിയ പെൺകുട്ടികൾ പരിപൂർണമായും അർദ്ധനഗ്നകളായിക്കൊണ്ട് അവരിതാ വാഹനത്തിന്റെ മുകളിൽ കയറി സംഗീതത്തിനനുസരിച്ച് പട്ടാപ്പകൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചകൾ മരണപ്പെട്ടു പോയ ഒരു മഹാന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മുടെ ഒരു വാക്കാലുള്ള സഹായം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഒരു മൗനമായ ചിരികൊണ്ട് പോലും ഒരു സഹായം ഉണ്ടാകാൻ പാടില്ല. കാരണമെന്താ? അത് ശിർക്കാണ്. ശിർക്ക് അല്ലാഹുവിന് ഏറെ വെറുക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും മടങ്ങേണ്ട സ്ഥലമാണ് ഖബർ. ആ ഖബർ സന്ദർശിക്കണം. അത് ശറഈൽ വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അത് ഞാനും നാളെ ഈ പച്ചമണ്ണിലേക്ക് വരേണ്ടവനാണ്, ഞാൻ വന്നിട്ട് എന്റെ ആളുകളൊക്കെ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതം ഈ ഖബറിൽ എന്തായിരിക്കും എന്ന് പരിശോധിക്കാനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിവ്. ഈ ദുനിയാവിനോട് വിരക്തി, താല്പര്യക്കുറവ് വന്ന് പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുമാനാണ്. അത്തരം വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഇബാദല്ലാഹ് ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ നാട്ടിൽ ഖബറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അനിസ്ലാമികമായ ചില നടപടിക്രമങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് നൽകിയത്. ഒരു മുസ്ലിം എന്ന നിലക്ക് അതിനോട് ഒരു നിലക്കും സഹകരിക്കുവാൻ പാടില്ല എന്നതുമാണ് സൂചിപ്പിച്ചത്. ഖബർ സന്ദർശിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ മേൽ വളരെ ശക്തമായ രൂപത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമാണ്. അത് നിർവഹിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടിയുമാണ്. ഇതാണ് സൂചിപ്പിച്ചത്. ആ ഖബർ സന്ദർശിക്കുമ്പോൾ ചില മര്യാദകൾ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ആ ഖബറാളികൾക്ക് വേണ്ടി സലാം പറയുക, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഖബറാളികൾക്ക് വേണ്ടി പറയേണ്ടുന്ന സലാം സ്വഹീഹായ ഹദീസുകളിൽ പല രൂപത്തിലും സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചെടുത്ത് അത് ആ സന്ദർശനത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. ഖബറാളിയോട് പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോകാൻ പറ്റുന്ന മൂന്നേ മൂന്ന് പള്ളികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന പള്ളികൾ, അത് മസ്ജിദുൽ ഹറം, മസ്ജിദ് നബവി, മസ്ജിദുൽ അഖ്സ, ഇതിലേക്കല്ലാത്ത ഒരു യാത്ര ഇന്ന് പാടില്ലാത്തതാണ്. എന്നാൽ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന നോട്ടീസുകളിൽ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന് വാഹനത്തിൽ ഖബർ സിയാറത്ത് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അനിസ്ലാമികമാണ്, തികച്ചും അനിസ്ലാമികമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഖബർ സന്ദർശിക്കുമ്പോഴുള്ള മൂന്നാമത്തെ മര്യാദയായിക്കൊണ്ട് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞത് ഖബറിന്മേൽ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഖബറിന്മേൽ ഇരിക്കാതിരിക്കുക എന്നുള്ളത് ഖബർ സന്ദർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഘടകമാണ്. അതുപോലെ തന്നെ വളരെ ഗൌരവത്തിലറിയേണ്ട മൂന്നാമത്തെ മര്യാദ, അത് ഖബർ സന്ദർശിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഖബറിടങ്ങളിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ മയ്യത്ത് ഖബറടക്കാൻ പോകുന്ന പുരുഷന്മാരാണ്. പക്ഷേ മയ്യത്ത് ഖബറടക്കാൻ പോകുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ ചെരുപ്പഴിച്ചിട്ടിട്ട് കയറി പിന്നെ നമ്മൾ പുറത്തേക്കിറങ്ങി ചെരുപ്പ് ധരിച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഖബർസ്ഥാനികളിലൂടെ ഖബറുകൾക്കിടയിലൂടെ നടക്കാറുള്ളത്. അത് പാടില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മുള്ളുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തമായ ഉപദ്രവങ്ങളോ ഉണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത രംഗങ്ങളിൽ ഖബർ സന്ദർശിക്കുമ്പോ ചെരുപ്പഴിച്ചു മാറ്റിയിട്ടിട്ട് വേണം പോകാനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബഷീർ ഇബ്നുൽ ഖസാസിയ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാന് നബിയുടെ കൂടെ ഖബറിടത്തിലൂടെ നടക്കുകയാണ്. അപ്പോ ഒരു മനുഷ്യൻ ഖബറിന്റെ ഇടയിലൂടെ നടന്നു വരുന്നു. അദ്ദേഹം രണ്ട് ചെരുപ്പുകൾ ധരിച്ചിട്ടുണ്ട്, അഥവാ അദ്ദേഹത്തിന്റെ കാലുകളിൽ ചെരുപ്പുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ വിളിച്ചു, യാ സാഹിബ സിബ്തിയതൈനി, രണ്ട് ചോലുകൾ കൊണ്ടുള്ള രോമങ്ങളില്ലാത്ത ചെരുപ്പുകൾ ധരിച്ചവനെ എന്ന് റസൂലുള്ള ഉറക്കെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അൽഖീ സിബ്തിയതൈക, നിന്റെ രണ്ട് ചെരുപ്പുകളും നീ അഴിച്ചിടണം. ഫനലറ റജുൽ, ആ മനുഷ്യൻ നോക്കുകയാണ്. നോക്കുമ്പോൾ ഈ വിളിച്ചു പറഞ്ഞയാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അത് രണ്ടും അഴിച്ചു. എന്നിട്ട് ആ രണ്ടു ചെരുപ്പിനെയും എറിഞ്ഞു മാറ്റിവെച്ചു, അഥവാ ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് എറിച്ചിട്ടു എന്ന് ഹദീത്തുകളിൽ കാണാൻ സാധിക്കും. അബൂദാവൂദ് റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീത്താണിത്. ഈ ഹദീത്തിനെ ഷർഹ് ചെയ്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെയുള്ള കല്ല് കാലുകളിൽ മുള്ളുതറയ്ക്കാനോ മറ്റ് അപകടങ്ങൾക്കോ സാധ്യതയുള്ള ഒരു സ്ഥലമാണെങ്കിൽ ചെരുപ്പ് ധരിക്കാൻ അനുവാദമുണ്ടതല്ലാത്ത ഒരു സ്ഥലത്തും ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഖബർ സന്ദർശനം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഇത് കേൾക്കുന്നവരും ഇത് അറിയുന്നവരും ഇതിനെക്കുറിച്ച് അറിവുള്ളവരും നമ്മൾ കാണുന്ന എന്താ, ഖബറിന്റെ അരികിലൂടെ പോകുമ്പോ ചെരുപ്പ് ധരിച്ച് അതിന്റെ ഇടയിലൂടെ നടന്നു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഹദീസ് കേട്ട നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഖബർ സന്ദർശിക്കുന്ന ഒരാളുടെ മേലുള്ള ബാധ്യതയാണ് തന്റെ ചെരുപ്പ് പുറത്ത് അഴിച്ചിടുക എന്നുള്ളത്. അത് അവിടെ തർക്കിക്കാനോ വാദിക്കാനോ ജയിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല, അറിഞ്ഞവൻ അത് ചെയ്യുക, അതല്ലാത്തവരെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുക, അവിടെ അതൊരു വർത്തമാനത്തിന് ഇടയാക്കാതിരിക്കുകയും ചെയ്യണമെന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഏതെങ്കിലും വിവരമില്ലാത്ത ഒരാള് ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തിയാൽ വലിയ വിവാദമാണ് മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്നത് അല്ലെ. അയാളുടെ വിവരക്കേട് അല്ലെങ്കിൽ അയാളുടെ ഇസ്ലാമിനോടുള്ള സ്നേഹക്കുറവ് എന്നല്ലാതെ അതിന് പരിഗണന കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ആദ്യം തന്നെ രംഗത്തേക്ക് വരുന്നതാരാ, അവനവന്റെ പള്ളിയിൽ വലിയ നിലവിളക്ക് വച്ച് അത് എണ്ണയൊഴിച്ച് കെടാതെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആദ്യമായി അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരും. വിളക്ക് കൊളുത്താൻ പാടില്ല കബറിടങ്ങളിൽ എന്നുള്ളത് ഇസ്ലാമിലെ സ്ഥിരപ്പെട്ട ഒരു പ്രമാണമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ചില ജാറങ്ങൾ കേന്ദ്രീകരിച്ചു പോലും എന്ത് ചെയ്യുന്നുണ്ട്, വിളക്കിങ്ങനെ കത്തിച്ചുകൊണ്ട് സ്ഥിരമായി കത്തി നിൽക്കുന്ന ജാറങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താ മറുപടി? പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിവരദോഷം ചെയ്താലോ, അയാളുടെ പേര് മുസ്ലിമാണെങ്കിലോ, അപ്പോഴേക്കും വിവാദം ആദ്യമായി രംഗത്തു വരും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ. എന്നാൽ അവരവരുടെ പള്ളികളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കെടുത്ത് വലിച്ചെറിഞ്ഞ് എന്നിട്ട് മാതൃക കാണിക്കാൻ അവർ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറില്ല. കാരണം എന്താ? അത് വരുമാനത്തിന്റെ വകുപ്പാണ്. അതെടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിന് തോത് കുറയും. അതല്ലാതെ മുസ്ലിം ഉമ്മത്തിനോട് സ്നേഹമോ ബഹുമാനമോ അല്ലെങ്കിൽ പരലോകത്തിവരെ രക്ഷപ്പെടുത്തണമെന്നോ ചിന്തയുള്ളത് കൊണ്ടല്ല എന്നുകൂടി ഇതിനോട് ചേർന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു, ഖബർ സന്ദർശിക്കണം അത് പുരുഷന്മാരുടെ മേൽ ബാധ്യതയുള്ള വിഷയമാണ്, സ്ത്രീകൾക്ക് അത് വിലക്കപ്പെട്ടതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖബർ സന്ദർശിക്കുമ്പോൾ അവനവന്റെ പരലോക ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഖബറാളികളോട് പ്രാർത്ഥിക്കാതിരിക്കുക, ചെരുപ്പ് ധരിക്കാതിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഞാനോ നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുമോ മറ്റുള്ളവർ കേൾക്കുന്നതിനയാൾ മരണപ്പെട്ടു എന്നാണ് അഭിപ്രായങ്ങൾ പലതും ഉയരും. രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഒരാളായിരുന്നല്ലോ എന്ന് മാത്രം ആളുകൾ അഭിപ്രായം പറയും. പക്ഷേ നമ്മൾ പോകുന്ന ഒരു ലോകമുണ്ട്, അത് ഉയർത്തെഴുന്നേൽപ്പ് വരെ അങ്ങനെ തന്നെയാണ്. അവിടെ മോക്ഷം കിട്ടണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ, ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണമെങ്കിൽ, ഖബറിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ കടന്നുവന്ന് നമ്മെ സന്തോഷിപ്പിക്കണമെങ്കിൽ, വിശ്വാസികളെ, ഈ ഒരു ജീവിത നടപടിക്രമങ്ങൾ മതിയോ എന്നുകൂടി പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിനു വേണ്ടി നല്ലതുപോലെ അധ്വാനിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സുഹദാക്കളുടെ, സുദ്ദീഖങ്ങളുടെ കൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ കുടുംബസമേതം നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, സത്യവിശ്വാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും വറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്. റബ്ബന ആതിന ഫിൽ ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار امين امين.